പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ കാലത്തെ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീക്ഷകളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് പ്രഭാഷണങ്ങളിൽ കണ്ടുവച്ചത്. വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ എന്ന് യേശുവിനോട് സ്നാപകൻ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നീ ആരാണെന്ന് ചോദിക്കാനായി സ്നാപകൻ്റെ അടുക്കിലേക്ക് ഫരിസേയ നേതാക്കന്മാർ വരുമ്പോൾ, അവരുടെ മനസ്സിൽ രൂപം കൊണ്ടിരുന്ന രൂഢമൂലമായിരുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയായിരുന്നു എന്ന് കാണാൻ ശ്രമിക്കുകയാണ് നമ്മൾ. യേശുവിനെ മനസ്സിലാക്കാൻ അഥവാ യേശുവിനെ തെറ്റിദ്ധരിക്കാൻ അവർക്ക് അടിസ്ഥാനമായി നിന്ന പ്രതീക്ഷകൾ കാരണമായിട്ടുണ്ട്. മുഖ്യമായി രണ്ട് പ്രതീക്ഷകളാണ് നിലവിലിരുന്നതെന്ന് നമ്മൾ കണ്ടു. ദൈവം തന്നെ നേരിട്ട് വന്ന് ഇസ്രായേലിന് രാജ്യം സ്ഥാപിച്ചു കൊടുക്കും, ദൈവഭരണം ഈ ഭൂമിയിൽ ദൈവം നേരിട്ട് സ്ഥാപിക്കും എന്നൊരു പ്രതീക്ഷ അല്ല, ദൈവമൊരു വ്യക്തിയിലൂടെ ഒരു ഏജൻറ്റിലൂടെ തൻ്റെ ഭരണം ഈ ഭൂമിയിൽ സ്ഥാപിക്കും, ഇസ്രായേൽ ജനത്തെ ഉപകരണമാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ ദൈവഭരണം സ്ഥാപിക്കും എന്ന ചിന്ത. രണ്ടാമത്തേത്, വരാനിരിക്കുന്നവൻ രക്ഷകൻ എന്ന കാഴ്ചപ്പാടിന് വഴിതെളിച്ചു. ആ രക്ഷകനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ രണ്ട് വ്യത്യസ്ത രൂപങ്ങൾ പ്രാപിച്ചതായി നമ്മൾ കണ്ടു. മിശിഹ അഥവാ രാജാവ്, അഭിഷിക്തൻ എന്ന ഒരു കാഴ്ചപ്പാട്, രണ്ടാമത്തേത് പ്രവാചകനെന്ന്. അഭിഷിക്തൻ എന്ന കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകതകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ദാവീദിന് നാഥാൻ പ്രവാചകൻ വഴി ലഭിച്ച വാഗ്ദാനമാണ് ഈ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ദൈവം ദാവീദിനെപ്പോലെ ഒരു രാജാവിനെ അയക്കുമെന്നും ദാവീദിനെപ്പോലെ യോദ്ധാവായ ആ രാജാവ് വന്ന് ഇസ്രായേലിന് രാജ്യം സ്ഥാപിച്ചു കൊടുക്കുമെന്നുള്ള പ്രതീക്ഷ, ആ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ജനങ്ങൾ യേശുവിനെ സമീപിക്കുക. യേശുവിനെ വിചാരണ ചെയ്ത പീലാത്തോസും ഈ പ്രതീക്ഷകൾക്ക് രൂപം കൊടുക്കുകയാണ്. നീ രാജാവാണോ എന്ന് ചോദിക്കുമ്പോൾ, യഹൂദന്മാരുടെ രാജാവാണോ നീ എന്ന് ചോദിക്കുമ്പോൾ പീലാത്തോസിൻ്റെ മനസ്സിൽ തെളിയുന്നത് ഇപ്രകാരമൊരു ചിത്രമാണ്. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് യേശു പറഞ്ഞെങ്കിലും ഐഹികമല്ലാത്തൊരു രാജ്യത്തെക്കുറിച്ച് റോമക്കാരനായ പീലാത്തോസ് മനസ്സിലാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് യേശുവിനെ മരണത്തിന് വിധിക്കുകയും അവൻ്റെ കുരിശിൻ്റെ മുകളിൽ മരണത്തിനുള്ള കാരണമായി ഇവൻ യഹൂദരുടെ രാജാവായ നസ്രായൻ യേശു എന്ന് കുറ്റപത്രമായി സ്ഥാപിക്കുകയും ചെയ്തത്. യേശുവിനെ ഒരു രാജാവിൻ്റെ നിലയിലാണ് അഥവാ റോമാ സാമ്രാജ്യത്തിനെതിരായി കലാപമുയർത്തിയ സ്വയം രാജാവായി പ്രഖ്യാപിച്ച ഒരുവനെന്ന നിലയിലാണ് പീലാത്തോസ് കാണുകയും വിധി എഴുതുകയും വധിക്കുകയും ചെയ്തത്. ഇതൊരു തെറ്റിദ്ധാരണയായിരുന്നു എന്നൊക്കെ അറിയാം. യേശു വിഭാവനം ചെയ്തതോ യേശു പറഞ്ഞതോ മനസ്സിലാകാതെയാണ് പീലാത്തോസ് വിധി എഴുതുന്നതും വധിക്കുന്നതും. രണ്ടാമത്തെ പ്രതീക്ഷയാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, പ്രവാചകൻ. ഞാൻ ക്രിസ്തു അല്ല എന്ന് സ്നാപകൻ തള്ളി പറഞ്ഞപ്പോൾ, വ്യക്തമായി അസന്നിഗ്ധമായി പറഞ്ഞപ്പോൾ ഫരിസേ നേതാക്കന്മാർ ചോദിച്ചു, എങ്കിൽ നീ ഏലിയ ആണോ? അപ്പോൾ ഏലിയ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇസ്രായേൽക്കാരുടെ ഉള്ളിൽ രൂപം കൊണ്ടിരുന്നൊരു പ്രതീക്ഷ അവർ പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഏലിയ ഇസ്രായേലിലെ ഏറ്റവും വലിയ പ്രവാചകനായിരുന്നു. BC 9-ാം നൂറ്റാണ്ടിൽ 850-ഓടുകൂടി അടുത്ത കാലഘട്ടത്തിലാണ് ഏലിയ ജീവിച്ചിരുന്നത്. വളരെ പെട്ടെന്ന് ചരിത്രത്തിലേക്ക് കടന്നു വരികയും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി അപ്രത്യക്ഷമാവുകയും ചെയ്ത വ്യക്തിയാണ് ഏലിയ. ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെട്ടു എന്നാണ് ഏലിയയെക്കുറിച്ച് രാജാക്കന്മാർ 2-ാം പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏലിയ മരിച്ചില്ല എന്ന് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ള വിശ്വാസത്തിന് ഈ വിവരണം കാരണമായി. ദൈവസന്നിധിയിലേക്ക് സമൂഹിക്കപ്പെട്ട ഏലിയ ഒരു പ്രത്യേക നിമിഷത്തിൽ ഈ ഭൂമിയിലേക്ക് മടങ്ങി വരും ഇസ്രായേൽക്കർ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷ പ്രഭാഷകൻ്റെ പുസ്തകം 48-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കോപം ആളിക്കത്തുന്നതിന് മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. ഏലിയ മടങ്ങി വരും എന്ന പ്രതീക്ഷ പ്രഭാഷകൻ്റെ പുസ്തകം BC 1-ാം നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തിയതാണ്. അതിനു മുമ്പ് മലാഖി പ്രവാചകൻ്റെ പുസ്തകത്തിലും ഈ മടങ്ങി വരുവിനെക്കുറിച്ചുള്ള സൂചനയുണ്ട്. നമ്മൾ ആദ്യം ഇത് കണ്ടു കഴിഞ്ഞതാണ്. മലാഖി പ്രവാചകൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പ്രകാരം കാണും, ഇതാ എനിക്ക് മുമ്പേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, കർത്താവ് വിധിയാളനായി വന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുകയും വിജാതിയെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ആ ഭയാനകമായ വിധി ദിവസത്തിൽ ഇസ്രായേൽക്കാർ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇസ്രായേലെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ ജനത്തെ ഒരുക്കാൻ ദൈവം ഒരു ദൂതനെ അയക്കുമെന്ന് മൂന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞു വെച്ചു. ആരാണ് ഈ ദൂതൻ എന്ന് നാലാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ പ്രവാചകൻ പറയുകയാണ്. കർത്താവിൻ്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുമ്പേ പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. ഇതാണ് ഏലിയ വരും എന്നതിന് അടിസ്ഥാനമായി നിൽക്കുന്ന പ്രവചനങ്ങൾ, പ്രത്യേകിച്ചും മലാഖി പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന്. ദൈവത്തിൻ്റെ ശിക്ഷാവിധി കടന്നു വരുന്നതിന് മുമ്പേ, ഈ ലോകത്തിൻ്റെ അവസാനം, ഈ യുഗത്തിൻ്റെ അവസാനം സംഭവിക്കുന്നതിന് മുമ്പേ, മാനസാന്തരത്തിലേക്ക് നയിക്കാനും ക്ഷണിക്കാനുമായി ഇസ്രായേലിൻ്റെ അടുക്കിലേക്ക് ഏലിയ പ്രവാചകൻ അയക്കപ്പെടും എന്നവർ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോഴും ഏലിയ സ്വർഗത്തിൽ നിന്ന് മടങ്ങി വരുമെന്ന ചിന്തയാണുള്ളത്. കാലക്രമത്തിൽ മറ്റൊരു വിധത്തിലും ഈ പ്രത്യാശ രൂപം കൊണ്ടിട്ടുണ്ട്. ഏലിയ തന്നെ മടങ്ങി വരികയല്ല, ഏലിയായുടെ ചൈതന്യത്തോടു കൂടി പ്രവാചകൻ വരികയായിരിക്കും ചെയ്യുക. ഏലിയായെപ്പോലെ പ്രവാചകൻ, ഏലിയ വരുന്നതാവട്ടെ, ഏലിയായെപ്പോലെ പ്രവാചകൻ വരുന്നതാവട്ടെ, എന്താണ് സംഭവിക്കുക, എന്തായിരിക്കും അദ്ദേഹം ചെയ്യുന്നത്? ഏലിയ ചെയ്തു തന്നെയായിരിക്കും മടങ്ങി വരുന്ന ഏലിയായും അഥവാ ഏലിയായെപ്പോലെ പ്രവാചകനും ചെയ്യുക. എന്താണ് ഏലിയ ചെയ്തത്? ജനത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ നിർത്തുക. കാർമലമലയിൽ വെച്ച് ദൈവത്തിന് വേണ്ടി തീരുമാനമെടുക്കാൻ ജനത്തെ പ്രേരിപ്പിച്ചതുപോലെ, ഹോറബ് മലയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നതുപോലെ, ജനത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിച്ചതുപോലെ, അഥവാ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ രാജാവിനെ ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ പേരിൽ ചോദ്യം ചെയ്തതുപോലെ, മടങ്ങി വരുന്ന ഏലിയായും ദൈവത്തിന് മുമ്പിൽ നിൽക്കും, ജനങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും, ജനങ്ങളെ ഉദ്ബോധിപ്പിക്കും, അനുതാപത്തിലേക്ക് നയിക്കും, പശ്ചാത്താപത്തിന് പ്രേരിപ്പിക്കും. ഇതൊക്കെയാണ് ഏലിയായെക്കുറിച്ചുണ്ടായിരുന്ന കാഴ്ചപ്പാട്. അപ്പോഴേ ഏലിയ മടങ്ങി വരുന്നത് ജനത്തെ നവീകരിക്കാൻ വേണ്ടിയാണ്, ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. ഏലിയ പ്രവാചകനായിരുന്നതുപോലെ മടങ്ങി വരുന്ന ഏലിയായും പ്രവാചകനായിരിക്കും. ദൈവത്തിൻ്റെ വചനം വിശ്വസ്തമായി പ്രഘോഷിക്കുകയാണ് ഏലിയ ചെയ്യുന്നത്, പ്രവാചകൻ ചെയ്യുന്നത്. അപ്പോഴ് ഇസ്രായേൽക്കാർ പ്രതീക്ഷിച്ചിരുന്നു, ദൈവം വിധിയാളനായി വരുന്നതിന് മുമ്പേ ദൈവം ഏലിയായെ അയക്കും. അപ്പോൾ വരാനിരിക്കുന്നവൻ എന്ന കാഴ്ചപ്പാടിൽ മിശിഹായോടൊപ്പം അഥവാ അതിന് വ്യത്യസ്തമായി മറ്റൊരു വ്യക്തി രംഗപ്രവേശം ചെയ്യുന്നു അവർ പ്രതീക്ഷകളിൽ, ഏലിയ പ്രവാചകൻ. ഈ ഏലിയായെക്കുറിച്ചുള്ള പ്രതീക്ഷകളെല്ലാം സ്നാപകനിൽ പൂർത്തിയായതായി സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു തന്നെ പറയുന്നുണ്ട് വരാനിരുന്നവൻ അവൻ തന്നെയാണെന്ന്. രൂപാന്തരീകരണത്തിൻ്റെ മലയിൽ മോശയും ഏലിയായും പ്രത്യക്ഷപ്പെട്ടു, യേശുവിൻ്റെ ആസന്നമായിരിക്കുന്ന പീഡാനുഭവത്തെക്കുറിച്ച് സംസാരിച്ചു. അതിനുശേഷം മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ യേശു ഇപ്രകാരം പറയും ശിഷ്യന്മാരോട്, മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാമത്തെ അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അവർ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതുവരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്നിറങ്ങിപ്പോരുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു. മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ചു. അവർ അവനോട് ചോദിച്ചു, ഏലിയ ആദ്യം വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ടാണ്? അവൻ പറഞ്ഞു, ഏലിയ ആദ്യമേ വന്നെല്ലാം പുനഃസ്ഥാപിക്കും. മനുഷ്യപുത്രനെ വളരെയേറെ പീഡകൾ സഹിക്കുകയും നിന്ദനങ്ങൾ ഏൽക്കുകയും ചെയ്യണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു, അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു. സ്നാപയോഹന്നാനെക്കുറിച്ചാണ് യേശു പറഞ്ഞതെന്ന് ശിഷ്യന്മാർക്കപ്പോൾ മനസ്സിലായി. ഏലിയ മടങ്ങി വരുമെന്ന പ്രതീക്ഷ സ്നാപകനിൽ പൂർത്തിയായതായി യേശു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽക്കാരുടെ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു ഏലിയ മടങ്ങി വരും, രക്ഷകനെ സ്വീകരിക്കാനായി ഏലിയ ജനങ്ങളെ ഒരുക്കും എന്നാണ്. രക്ഷകനായ ദൈവത്തെ സ്വീകരിക്കാനാണ് ഏലിയ മടങ്ങി വരുമെന്ന് പ്രവചനങ്ങൾ പറഞ്ഞിരുന്നത്. ആ പ്രവചനങ്ങളുടെ വ്യത്യസ്തമായൊരു വിശദീകരണം നമ്മൾ സുവിശേഷങ്ങളിൽ കാണും. ഏലിയ വന്നത് വിധിയാളനായ കർത്താവിന് വഴിയൊരുക്കാൻ വേണ്ടിയല്ല, കർത്താവ് അയക്കുന്ന രക്ഷകനായ യേശുവിന് വഴിയൊരുക്കാൻ വേണ്ടിയായിരുന്നു എന്ന് സുവിശേഷകന്മാർ വ്യാഖ്യാനിക്കുന്നതായിട്ട് കാണും. ഏലിയായെക്കുറിച്ച് മറ്റൊരു കാഴ്ചപ്പാട് കൂടി കാലക്രമത്തിൽ ഇസ്രായേലിൽ രൂപപ്പെട്ടിരുന്നു. സുവിശേഷങ്ങളിൽ കാണുന്നതല്ല, ഒരു അടിസ്ഥാന സുവിശേഷങ്ങൾ ഉണ്ട് എന്ന് പറയാം. എവിടെ മനുഷ്യൻ കഷ്ടത അനുഭവിക്കുന്നു, എവിടെ നിരാശ്രയരായി മരണഭീതിയിൽ കഴിയുന്നു, എവിടെ ദൈവത്തെ വിളിച്ച് നിലവിളിച്ച് അപേക്ഷിക്കുന്നു, അവിടെ ഏലിയ പ്രത്യക്ഷപ്പെടും. പ്രത്യേകിച്ചും മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തികളെ രക്ഷിക്കാനായി, സഹായിക്കാനായി, ശിക്ഷിക്കപ്പെടുന്ന അടിമകൾക്ക് തുണയായി ദൈവം ഏലിയായെ അയക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഏലിയ എപ്പോഴും ആശ്വാസം നൽകുന്ന വ്യക്തിയായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് കുരിശിൽ കിടന്നുകൊണ്ട് യേശു എലി എലി ലമാ സബക്തനി എന്ന് നിലവിളിച്ചപ്പോൾ അവൻ ഏലിയായെ വിളിക്കുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞത്. ഏലി ഏലി എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ എന്നാണ് അർത്ഥം. ഏലി എന്നത് ഏലി യാഹു എന്ന പേരിൻ്റെ ഒരു ഹ്രസ്വരൂപവുമാകാം. ഏലി യാഹു, യാഹ്വേ എൻ്റെ ദൈവം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഏലി ഏലി എൻ്റെ ദൈവമേ എന്ന് വിളിച്ചത് ഏലിയായി വിളിക്കുന്നതായി അവർ തെറ്റിദ്ധരിക്കാൻ കാരണം ഇപ്രകാരം പ്രതീക്ഷയുണ്ടായിരുന്നതുകൊണ്ടാണ്. കുരിശിൽ മരിക്കാൻ പോകുന്ന യേശുവിനെ രക്ഷിക്കാനായി ഏലിയ വരുമോ എന്നറിയട്ടെ എന്ന് ജനങ്ങൾ പ്രത്യുച്ചരിച്ചതിൻ്റെയും കാരണം ഇതുതന്നെ. അപ്പോൾ പ്രവാചകനെ സംബന്ധിച്ച കാഴ്ചപ്പാടിൽ ആദ്യത്തേത് ഏലിയായെക്കുറിച്ചുള്ളതാണ്. രണ്ടാമത്തേത്, ഞാൻ ഏലിയ അല്ല എന്ന് സ്നാവകൻ പറയുമ്പോൾ നിവേദക സംഘം വീണ്ടും ചോദിക്കും, എങ്കിൽ നീ പ്രവാചകനാണോ? ഏലിയായും വ്യത്യസ്തനായൊരു പ്രവാചകൻ. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? ഇതിൻ്റെ അടിസ്ഥാനങ്ങൾ തേടിപ്പോകുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് നിയമാവർത്തന പുസ്തകം 18-ാമത്തെ അധ്യായത്തിലാണ്. നിയമാവർത്തന പുസ്തകം 18-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ വരാനിരിക്കുന്ന ഒരു പ്രവാചകനെക്കുറിച്ച് പറയുന്നുണ്ട്. മോശയെപ്പോലെ പ്രവാചകൻ എന്നാണ് 18-ാമത്തെ അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾക്ക് POC ബൈബിൾ ഉപശീർഷകമായി കൊടുത്തിരിക്കുന്നത്. സാഹചര്യം ഓർക്കണം, നിയമാവർത്തന പുസ്തകത്തിൻ്റെ സാഹചര്യം. മോശ തൻ്റെ മരണത്തിന് മുമ്പ് ഇസ്രായേൽക്കാർക്ക് നൽകുന്ന വിടവാങ്ങൽ പ്രസംഗമായിട്ടാണ് നിയമാവർത്തന പുസ്തകം അവതരിപ്പിച്ചിരിക്കുന്നത്. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ മോവാബ് സമതലത്തിൽ പാളയമടിച്ച കാലം വരെയുള്ള 40 വർഷത്തെ ദീർഘമായ യാത്രാമധ്യേ ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ടിരുന്നത് മോശയാണ്. മോശയിലൂടെയാണ് ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചിരുന്നത്. മോശ വഴിയാണ് ദൈവത്തിൻ്റെ ഹിതം ഇസ്രായേൽക്കാർ അറിഞ്ഞിരുന്നത്. അങ്ങനെ ദൈവം അയച്ച പ്രവാചകനായിരുന്നു മോശ. മോശ മരിക്കാൻ പോവുകയാണ്. കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്ന ഇസ്രായേൽക്കാരെ നയിക്കാനായി മോശ കൂടെ ഉണ്ടാവുകയില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർ ദൈവത്തിൻ്റെ ഹിതം അറിയുക? മറ്റു ജനതകൾ ചെയ്യുന്നതുപോലെ ആഭിചാരക്കാരെയോ മന്ത്രവാദികളെയോ പ്രശ്നം വയ്ക്കുന്നവരെയോ ഒന്നും നിങ്ങൾ സമീപിക്കാൻ പാടില്ല എന്ന് മോശ പ്രത്യേകം പറഞ്ഞിരുന്നു. പിന്നെ ദൈവത്തിൻ്റെ ഹിതം എങ്ങനെ അറിയും? അതിന് ദൈവം തന്നെ ഒരു പ്രവാചകൻ അയച്ചു കൊടുക്കും എന്ന് മോശയിലൂടെ ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. ആ വാഗ്ദാനമാണ് ഇവിടെ നമ്മൾ വായിക്കാൻ പോകുന്നത്. 18-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങൾ. നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജ്യോത്സ്യന്മാരെയും പ്രാശനികരെയും ശ്രവിച്ചിരുന്നു, എന്നാൽ നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ അതിനനുവദിച്ചിട്ടില്ല. നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും. അവൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത്. ഇസ്രായേൽക്കാർ കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം അറിയാനായി ദൈവം തന്നെ ഒരു പ്രവാചകനെ അയക്കും. മോശയെപ്പോലെ പ്രവാചകൻ. പ്രവചനങ്ങളിൽ പൊതുവേ കാണുന്നത് പോലെ ഈ പ്രവചനത്തിലും രണ്ട് വ്യത്യസ്ത അർത്ഥതലങ്ങളുണ്ട്. രണ്ട് തലങ്ങളിൽ രണ്ട് അർത്ഥങ്ങൾ. ആദ്യത്തേത്, ഇസ്രായേലിനെ ദൈവത്തിൻ്റെ ഹിതം അറിയിക്കാനായി ദൈവം എപ്പോഴും ഒരു പ്രവാചകനെ അയച്ചുകൊണ്ടിരിക്കും എന്നതാണ്. മോശ മരിക്കുമ്പോൾ മോശയ്ക്ക് പകരം മോശയെപ്പോലെ വേറൊരു പ്രവാചകൻ, ആ പ്രവാചകൻ്റെ കാലം കഴിയുമ്പോൾ വേറൊരു പ്രവാചകൻ. അങ്ങനെ ദൈവം എപ്രകാരം മോശയിലൂടെ ഇസ്രായേൽ ജനത്തെ നയിച്ചുവോ അതുപോലെ ഇസ്രായേൽ ജനത്തെ നിരന്തരം നയിക്കാനായി ദൈവം ഒരു പ്രവാചകനെ അയച്ചുകൊണ്ടിരിക്കും. ഇതാണ് പ്രവചനത്തിൻ്റെ ആദ്യ അർത്ഥതലം. പ്രത്യക്ഷമായ അർത്ഥം ഇതാണ്. ഇതാണ് അവർക്ക് ആവശ്യവും. പക്ഷേ ഒരു പ്രത്യേക കാലഘട്ടമായപ്പോൾ പ്രവാചകന്മാർ ഇസ്രായേലിൽ ഇല്ലാതായി. ഇസ്രായേലിലെ രാജവംശം അസ്തമിച്ചതുപോലെ തന്നെ ഏതാണ്ട് BC 4-ാം നൂറ്റാണ്ടിൽ മലാഖി പ്രവാചകനോടുകൂടി ഇസ്രായേലിലെ പ്രവാചകന്മാരും ഇല്ലാതായി. അപ്പോൾ ആ കാലഘട്ടമാകുമ്പോൾ ഈ പ്രവചനത്തിന് മറ്റൊരർത്ഥം അവർ മനസ്സിലാക്കുകയാണ്. നിരന്തരമായൊരു പ്രവാചക പരമ്പര എന്നതിനേക്കാൾ കൂടുതൽ ഒരു വ്യക്തമായ പ്രത്യേകമായൊരു പ്രവാചകനെ ദൈവം അയക്കും എന്നതിൻ്റെ സൂചനയായി ഇത് മനസ്സിലാക്കാൻ സാധിച്ചു. അതും ഈ പ്രവചനത്തിൽ ഉൾക്കൊള്ളുന്ന അർത്ഥം തന്നെയാണ്. അപ്പോൾ അനേകം പ്രവാചകന്മാരുടെ പരമ്പര എന്നതിനേക്കാൾ വ്യക്തമായി ഒരു പ്രവാചകൻ വരും എന്ന സൂചന ഈ പ്രവചനത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. മോശയെപ്പോലെ ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ എന്താണ് ചെയ്യുക? ആ പ്രവാചകൻ വന്ന് മോശ ചെയ്തതൊക്കെ ചെയ്യും. ജനങ്ങളെ വിമോചിപ്പിക്കും. ജനങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രമാണം കൊടുക്കും. പ്രമാണം വ്യാഖ്യാനിച്ചു കൊടുക്കും. ഏലിയ വന്നത് ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കാനാണെങ്കിൽ മോശ വരുന്നത് ജനത്തെ വിമോചിപ്പിക്കാനാണ്. മോശയെപ്പോലെ പ്രവാചകൻ വരുന്നത് ജനത്തെ നയിക്കാനും വിമോചിപ്പിക്കാനും സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയാണ്. അതോടൊപ്പം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കാനും. അപ്പോഴേ നീ പ്രവാചകനാണോ എന്ന് യോഹന്നാനോട് ജനങ്ങൾ ചോദിക്കുമ്പോൾ ഈ അർത്ഥമാണ് അവരുടെ മനസ്സിലുള്ളത്. നീ ഏലിയ അല്ലെങ്കിൽ പിന്നെ മോശയെപ്പോലെ പ്രവാചകനാണോ? അല്ല എന്ന് യോഹന്നാൻ പറഞ്ഞു. പക്ഷേ യേശുവിൽ ഈ പ്രവചനം പൂർത്തിയാകുന്നതായി സുവിശേഷന്മാർ കാണും. അത് നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കുന്നതാവും. പക്ഷേ പ്രവാചകനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ പ്രവാചകൻ ഇസ്രായേലിൽ നിന്നുള്ള ഒരുവനായിരിക്കും, ഇസ്രായേലിൻ്റെ സഹോദരൻ, അതായത് നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെ പ്രവാചകനെ അയക്കും, മോശയെപ്പോലെ പ്രവാചകൻ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവൻ, ദൈവത്താൽ അയക്കപ്പെടുന്നവൻ, ദൈവത്തിന് നിയമം ആധികാരികമായി പഠിപ്പിക്കുന്നവൻ, ജനത്തെ വിമോചനത്തിലേക്ക് നയിക്കുന്നവൻ. പക്ഷേ ആ വിമോചനത്തിൻ്റെ സ്വഭാവം എന്താണ്? ഇസ്രായേൽക്കാരെ മോശമോചിപ്പിച്ചത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നാണ്. അത് രാഷ്ട്രീയവും സാമൂഹികവുമായ മോചനമായിരുന്നു, ഒപ്പം ആധ്യാത്മികമായൊരു മോചനമുണ്ട്. സീനായ് മലയിലെ ഉടമ്പടിയിലൂടെ അവർക്ക് പുതിയ പ്രമാണങ്ങൾ നൽകുമ്പോൾ, അവർ ദൈവത്തിന് ജനമാക്കി മാറ്റുമ്പോൾ, ഈ പ്രതീക്ഷകളെല്ലാം, മോശം ചെയ്ത കാര്യങ്ങളെല്ലാം വരാനിരിക്കുന്ന പ്രവാചകനും ചെയ്യും എന്ന് ഇസ്രായേൽക്കാർ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, ഈ ഭൂമിയിലേക്ക് വരാനിരുന്ന പ്രവാചകൻ ഇവൻ തന്നെയാണ് എന്ന് ജനങ്ങൾ പറഞ്ഞുകൊണ്ട് യേശുവിനെ രാജാവാക്കാൻ അവർ ശ്രമിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം, അപ്പം വർദ്ധിപ്പിച്ച സംഭവത്തിൻ്റെ അവസാനം ജനങ്ങളുടെ പ്രതികരണം ഇപ്രകാരമാണ് രേഖപ്പെടുത്തുക. അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. അവർ ഒന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പോയി. ഇപ്പോഴേ പ്രവാചകനാണെന്ന് പറഞ്ഞ് യേശുവിനെ രാജാവാക്കാൻ ശ്രമിക്കുമ്പോൾ രണ്ട് പ്രതീക്ഷകൾ ഒരുമിച്ച് ചേരുന്നതായിട്ട് കാണാം. രക്ഷകനായ മിശിഹായെ സംബന്ധിച്ച പ്രവചനങ്ങളും പ്രവാചകനായ മോശയെപ്പെട്ട പ്രവാചകനെ സംബന്ധിച്ച പ്രവചനങ്ങളും അഥവാ പ്രതീക്ഷകളും കൂടി ചേർന്ന് രാജാവായ പ്രവാചകൻ അഥവാ പ്രവാചകനായ രാജാവ് എന്ന ആശയത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ മിശിഹ പ്രവാചകൻ എന്ന പ്രതീക്ഷകൾ ഒരു വ്യക്തിയിൽ ഒരുമിക്കുന്നതായും കാണാം. ഇതായിരുന്നു മുഖ്യമായും യേശുവിൻ്റെ കാലത്തെ പലസ്തീനായാലും ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. മോശയെപ്പോലെ പ്രവാചകൻ, മടങ്ങി വരുന്ന ഏലിയ അല്ലെങ്കിൽ ദാവീദിൻ്റെ പുത്രനായ രാജാവ്. ഇതിനു പുറമെ മറ്റു ചില പ്രതീക്ഷകൾ കൂടി ബൈബിളിൽ കാണാം, ജനങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ ഇത്ര സ്വാധീനം ചെലുത്തിയതായിരുന്നില്ല ആ പ്രവചനങ്ങൾ, പ്രതീക്ഷകൾ. ഉദാഹരണത്തിന് ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 13-14 വാക്യങ്ങളിലും 21-22 വാക്യങ്ങളിലും പരാമർശ വിഷയമാകുന്ന ഒരു പ്രവചനമുണ്ട്. ഇസ്രായേലിൻ്റെ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമായി നിൽക്കുന്ന ഒരു പ്രവചനം, മനുഷ്യപുത്രനെ സംബന്ധിച്ച പ്രവചനം. വാനമേഘങ്ങളോടുകൂടി ആഗതനാകുന്ന മനുഷ്യപുത്രനെ പോലെ ഒരുവൻ, ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയും. യേശുവിൻ്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കാനായിട്ട് സുവിശേഷകന്മാർ യേശു തന്നെയും ഉപയോഗിക്കുന്ന ഒരു വലിയ പ്രവചനമാണിത്. മനുഷ്യപുത്രൻ, എന്താണ് ഈ മനുഷ്യപുത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം? മനുഷ്യന് ഇന്നേ അർത്ഥമാകുന്നുള്ളൂ. പക്ഷേ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ആ ദർശനത്തിൽ വ്യക്തമായി വരുന്നത് മനുഷ്യപുത്രൻ എന്നതൊരു സംഘാത വ്യക്തിത്വമാണ്, ഒരു കണക്റ്റീവ് നൗൺ എന്ന് പറയും. ഇസ്രായേൽ ജനത്തെ മുഴുവനും കൂടി ദൈവജനത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പീഡനം അനുഭവിക്കുകയും മരിക്കുകയും ചെയ്യുന്ന ദൈവജനത്തെ ദൈവം മഹത്വപ്പെടുത്തും. അങ്ങനെ മഹത്വപ്പെടുന്ന ദൈവജനമാണ് മനുഷ്യപുത്രൻ എന്ന പേരിൽ അറിയപ്പെടുന്നതെന്ന് ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 21-22 വാക്യങ്ങൾ വായിച്ചാൽ കാണാം. മനുഷ്യപുത്രൻ ഒറ്റപ്പെട്ട വ്യക്തിയല്ല, ഇസ്രായേൽ ജനം ഒന്നടങ്കമാണ് മനുഷ്യപുത്രനായി പെരുക. ഇവിടെ പീഡനമേൽക്കുന്നവർ, വിശ്വസ്തതയ്ക്ക് വേണ്ടി പീഡയേറ്റു മരിക്കുന്നവർ മഹത്വീകരിക്കപ്പെടും. അങ്ങനെ മഹത്വീകരിക്കപ്പെടുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മുഴുവനും പ്രതീകമായിട്ടാണ് മനുഷ്യപുത്രൻ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിൽക്കുക. പക്ഷേ സുവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, യേശുവിൻ്റെ വാക്കുകൾ വരുമ്പോൾ, മനുഷ്യപുത്രൻ വ്യത്യസ്തമായൊരർത്ഥവും കാഴ്ചപ്പാടും ഉൾക്കൊള്ളുന്നതായി കാണാം. അതുപോലെ തന്നെ യേശയ്യാടെ പുസ്തകം 53-ാമത്തെ അധ്യായത്തിൽ കാണുന്ന സഹനദാസൻ്റെ ചിത്രം, ഇതും യേശുവിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. പക്ഷേ ഈ ചിത്രങ്ങൾ അത്ര തന്നെ ജനസമൂഹത്ത് സ്വാധീനം ചെലുത്തിയിരുന്നില്ല. പ്രവാചകൻ, രാജാവ്, ഈ പ്രതീക്ഷകളാണ് മുഖ്യമായി നിലനിന്നിരുന്നത്. ഇനി എങ്ങനെയാണ് യേശുവിൻ്റെ ജീവിതം ഈ പ്രതീക്ഷകളെ പൂർത്തീകരിച്ചത് അഥവാ തിരുത്തിയത്? നമ്മൾ സാവകാശം കാണുന്നതായിരിക്കും. ഇനി യേശുവിൻ്റെ ജീവിതത്തിലേക്ക് സാവകാശം കടക്കാനാണ് നമ്മൾ ശ്രമിക്കുക. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥനയോടുകൂടി ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ ഹിതം ഞങ്ങളെ ആധികാരികമായി അറിയിക്കാൻ മോശയെപ്പോലെ പ്രവാചകനെ അങ്ങ് അയക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ആ പ്രവാചകനാണ് അങ്ങ് അയച്ച യേശു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ അങ്ങയുടെ ഹിതം ആധികാരികമായി ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരാൻ അങ്ങ് അയച്ച പുത്രനെ സ്വീകരിക്കാനും വിശ്വസിക്കാനുമുള്ള കൃപ, അറിവ്, വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.